2021 ഒക്ടോബർ 13 ബുധനാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പാർട്ടിക്കുള്ളിൽ ശത്രുക്കളില്ല. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി വി എസ് രാജേഷ് നടത്തിയ അഭിമുഖം. പാർട്ടിക്കുള്ളിലെയും പുറത്തെയും വിവാദങ്ങളെക്കുറിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേരള കൌമുദിയോട് സംസാരിച്ചു. പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം: പല പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്ര നേതൃത്വം താങ്കളിൽ വീണ്ടും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. കെ സുരേന്ദ്രന്റെ മറുപടി: സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് നന്നായിട്ടറിയാം. പാർട്ടി പ്രവർത്തനം എല്ലാ രീതിയിലും സുതാര്യമായിട്ടാണ് നടക്കുന്നത്. മാധ്യമങ്ങളിലൂടെ ചിലർ നടത്തിയ വെറും പ്രചാരണമാണ് മറ്റല്ല. ചോദ്യം: താങ്കൾ മാറി സുരേഷ് ഗോപി വരുമെന്ന് കേട്ടിരുന്നു. മറുപടി: അത് അദ്ദേഹം തന്നെ നിഷേധിച്ചിരുന്നല്ലോ. പാർട്ടി ഔദ്യോഗിക സംവിധാനത്തെ തകർക്കുകയെന്ന പ്രചാരവേല ചില പാർട്ടി ശത്രുക്കളും ചില മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ആസൂത്രിതമായി തുടങ്ങി. അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. ചോദ്യം: പാർട്ടിയിലെ ശത്രുക്കളോ പാർട്ടിക്കുള്ളിലെ ശത്രുക്കളോ? മറുപടി: പാർട്ടിക്കുള്ളിൽ ശത്രുക്കളൊന്നുമില്ല. ഇതൊക്കെ ചിലരുടെ അജണ്ടയാണ്. ആ അജണ്ട വെച്ച് കഥകൾ സൃഷ്ടിക്കുകയാണ്. ബിജെപിക്കകത്ത് നേതൃമാറ്റമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പ്രസിഡന്റാകുമെന്നുമായിരുന്നു ഒരു പ്രചാരണം. നാളികേര വികസന ബോർഡുമായി ബന്ധപ്പെട്ട് 1 കോടി തെങ്ങിൻ തൈകൾ നടുക എന്നൊരു പോസിറ്റീവായ ക്യാമ്പയിൻ അദ്ദേഹം ഏറ്റെടുത്തു. ഞാൻ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ച് സുരേഷ് ഗോപിയെ പങ്കെടുപ്പിച്ച് കൈക്കൊണ്ട തീരുമാനമാണ്. അതിന്റെ ഭാഗമായി സുരേഷ് ഗോപി എല്ലായിടത്തും യാത്ര ചെയ്തു. അപ്പോഴാണ് പ്രചാരണം വന്നത്. ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപി എംപി കേരളത്തിൽ നടത്തിയ ക്യാമ്പയിൻ അദ്ദേഹം പാർട്ടിക്കെതിരെ പടയൊരുക്കം നടത്തുകയാണെന്ന നിലയിൽ വ്യാഖ്യാനിച്ചു. ഇതിനൊക്കെ എന്തു ചെയ്യാൻ പറ്റും? ചോദ്യം: കേന്ദ്രമന്ത്രി വി മുരളീധരനും താങ്കളും ചേർന്ന് ബിജെപി കേരള ഘടകം പിടിച്ചടക്കിയെന്നാണ് ഇപ്പോഴത്തെ പ്രചാരണം. മറുപടി: വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായ ശേഷം കേരളത്തിലെ ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൽ ഒരു കാര്യവും പിടിച്ചടക്കാൻ വന്നിട്ടില്ല. ഒന്നിലും ഇടപെടാറുമില്ല. അത്ര പക്വത വന്ന രാഷ്ട്രീയ നേതാവാണ്. ഏതെങ്കിലും സ്ഥാനത്ത് ആരെയെങ്കിലും വെക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മുൻ പ്രസിഡന്റുമാർ ആരും തന്നെ നിലവിലെ പ്രസിഡന്റിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചടക്കാനോ പ്രസിഡന്റിനെ മൂക്കുകയറിട്ട് നടത്താനോ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയൊരു പ്രവണത ബിജെപിയിലില്ല. ചോദ്യം: പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഇല്ലെന്നാണോ താങ്കൾ പറയുന്നത്? മറുപടി: അങ്ങനെയല്ല. എല്ലാത്തിനെയും നെഗറ്റീവായി കാണുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. 40 കോടിയിലധികം ആളുകൾ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ ബിജെപി. അതിൽ 5ഓ 10ഓ ആൾക്കാർ ഇത്തരത്തിൽ എന്തെങ്കിലും എഴുതി മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. വലിയ വിഭാഗീയതയാണെന്നും പ്രശ്നങ്ങൾ നടക്കുന്നുവെന്നും പൊട്ടിത്തെറിയുണ്ടായി പിളർപ്പിലേക്ക് പോകുന്നു എന്നുമൊക്കെ വാർത്തകൾ കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് മാനസിക വൈകൃതമുള്ള ചിലരാണ്. ചോദ്യം: നേതാക്കളിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ പെടുമോ? മറുപടി: ഒരിക്കലുമില്ല. ഇത് കിരീടം സിനിമയിൽ മോഹൻലാലിന് മുന്നിൽ നടക്കുന്ന കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രത്തെ പോലെയാണ്. താനാണ് ഇതിന്റെയെല്ലാം ആളെന്ന് പറഞ്ഞു നടക്കുന്ന പാർശ്വവർത്തികളാണ്. ചിലപ്പോൾ അവർ പാർട്ടിയിൽ പ്രാഥമിക അംഗം പോലുമായിരിക്കില്ല. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും കുറച്ചുകാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രചാരണം കുറെ പേർ നടത്തിവരികയാണ്. എന്റെ ടേമിന് മുൻപേ ഇതുണ്ട്. പ്രസിഡന്റ് ആവുന്നതുവരെ എല്ലാവരും നല്ലയാളായിരിക്കും, വേണ്ടപ്പെട്ടയാളായിരിക്കും. സുരേന്ദ്രൻ നല്ലയാളാണെന്ന് പറഞ്ഞ് പുകഴ്ത്തും. പ്രസിഡന്റായി കഴിഞ്ഞാൽ എങ്ങനെയും അടിച്ചു താഴ്ത്താൻ നോക്കും. ചോദ്യം: ശോഭാ സുരേന്ദ്രന്റെ മുന്നിലും കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം പോലെ ആരെങ്കിലും നടക്കുന്നുണ്ടോ? മറുപടി: ഏതെങ്കിലും ഒരു നേതാവിനെ ഉദ്ദേശിച്ചല്ല ഞാനിതൊക്കെ പറയുന്നത്. നേതാക്കൾ മനസ്സാ വാചാ വിചാരിക്കാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ വരുന്നത്. അവർക്കെന്ത് ചെയ്യാൻ കഴിയും? ചോദ്യം: കേരള ഘടകത്തിലെ തീപ്പൊരി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അവരെ ഒതുക്കിയെന്നൊരു ഫീലിംഗ് അണികൾക്കിടയിലുണ്ടോ? മറുപടി: ബിജെപി അണികൾക്കിടയിൽ ഇല്ല. മാധ്യമങ്ങൾ അങ്ങനെയുണ്ടാക്കുന്നുണ്ട്. പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത പദവി പാർട്ടി വൈസ് പ്രസിഡന്റാണ്. ചോദ്യം: ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റി താങ്കളുടെ ആളുകളെ വച്ചെന്ന് വിമർശനമുണ്ട്? മറുപടി: കഴിഞ്ഞ തവണത്തെ പുനഃസംഘടനയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയവരെ ഇത്തവണത്തെ പുനഃസംഘടനയിൽ എടുത്തു. 5 ജില്ലാ പ്രസിഡന്റുമാരിൽ ഒരാളൊഴികെ 2 ടേമായി തുടരുന്നവരാണ്. അവരെ മാറ്റി അർഹമായ സ്ഥാനക്കയറ്റം നൽകിയാണ് മാറ്റിയത്. ചോദ്യം: സിപിഎമ്മിലെ പോലെ കർശന നടപടികളിലേക്ക് പോവുകയാണോ? മറുപടി: അച്ചടക്കം പരമപ്രധാനമാണ്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. മുമ്പും പാർട്ടി അങ്ങനെ തന്നെയാണ്. ചോദ്യം: പ്രസിഡന്റായ ശേഷം പാർട്ടിയിൽ നിന്ന് കൂടുതൽ എതിർപ്പ് നേരിടുന്നുണ്ടോ? താങ്കൾ മാറണമെന്ന് PP മുകുന്ദൻ പറഞ്ഞു. മറുപടി: PP മുകുന്ദേട്ടൻ ഒരു കാലത്ത് പാർട്ടിയുടെ എല്ലാമെല്ലാമായിരുന്നു. മുകുന്ദേട്ടനെ മാറ്റിയതിന്റെ കാരണങ്ങളെല്ലാം ഞാൻ പറയാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ? കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടേ? അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? വളരെ മുതിർന്ന നേതാവായതിനാലാണ് ഞാനൊന്നും തുറന്നു പറയാത്തത്. മറുപടി പറയാൻ ഇല്ലാത്തതുകൊണ്ടല്ല. ചോദ്യം: കൊടകര കുഴൽപ്പണക്കേസിന്റെ നിജസ്ഥിതി എന്തുതന്നെയായാലും അത് പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയില്ലേ? മറുപടി: അങ്ങനെയൊരു വാർത്തയുണ്ടാക്കി പോലീസ് കള്ളക്കേസെടുത്തു എന്നത് ശരിയാണ്. ചോദ്യം: താങ്കൾ ചോദ്യം ചെയ്യലിനും വിധേയനായി. മറുപടി: ചോദ്യം ചെയ്തിട്ടെന്തായി? വലിയ കാര്യങ്ങളല്ലേ കേസിന്റെ തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞത്? എന്നെ ചോദ്യം ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ അവരത് വേണ്ടെന്ന് വെക്കുമോ? ചോദ്യം ചെയ്യലുകളുടെയൊക്കെ അവസാനം എന്തായി? എന്നെ ഇപ്പോൾ കാസർഗോഡ് ചോദ്യം ചെയ്തു, കൊടകരയിൽ ചോദ്യം ചെയ്തു, ഇനിയിപ്പോൾ ബത്തേരിയിലും ചോദ്യം ചെയ്യുമായിരിക്കും. ചോദ്യം ചെയ്യലിൽ എന്തിരിക്കുന്നു? ചോദ്യം: ചോദ്യം ചെയ്യുന്നത് BJP സംസ്ഥാന പ്രസിഡന്റിനെയല്ലേ? മറുപടി: കള്ളക്കേസെടുത്ത് സർക്കാർ എന്നെ 28 ദിവസം ജയിലിൽ അടച്ചില്ലേ? ഇവിടെ കൊലക്കേസിൽ പ്രതിയായ എത്ര പേരുണ്ട്? ഞാൻ കൊലക്കേസിൽ പ്രതിയൊന്നുമല്ലോ. എന്റെ പേരിൽ ഒരു കള്ളക്കേസെടുത്തു, ആവുന്നത്ര ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു. ഞാൻ അതിനെല്ലാം വഴങ്ങിയല്ലോ. ഞാൻ നെഞ്ചുവേദന അഭിനയിച്ചില്ല, ആശുപത്രിയിൽ പോയി കിടന്നില്ല, എല്ലായിടത്തും പറഞ്ഞ സമയത്തെത്തി. ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിച്ചോട്ടെ, പക്ഷേ അതൊക്കെ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന, സർക്കാർ നടത്തുന്ന ശ്രമങ്ങളാണ്. അതിന്റെ പേരിൽ സുരേന്ദ്രൻ മാറണമെന്ന് പറഞ്ഞാൽ അതിന്റെ ലോജിക്ക് നിങ്ങൾ ആലോചിക്കൂ. കൊടകരയിൽ ഒരു കവർച്ച കേസ് നടന്നു, പ്രതികളെ പിടിച്ചു. BJP അതിൽ എന്താണ് പേടിക്കാനുള്ളത്? ചോദ്യം: കൊടകര കുഴൽപ്പണക്കേസ് ED ഏറ്റെടുത്തില്ലല്ലോ. മറുപടി: അന്വേഷിക്കാൻ അവർക്ക് എന്തെങ്കിലും വേണ്ടേ? ചോദ്യം: അത് കേന്ദ്ര സർക്കാരാണല്ലോ തീരുമാനിക്കുന്നത്. മറുപടി: ED അന്വേഷിച്ചാലും ഇന്റർപോൾ അന്വേഷിച്ചാലും BJP അതിൽ ബന്ധപ്പെടുത്താൻ കഴിയില്ല. ചോദ്യം: കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും BJPയിലേക്ക് ആളുകൾ വരുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും CPMലേക്ക് ഒഴുക്കല്ലേ? മറുപടി: അണികൾ ഞങ്ങളോടൊപ്പം വരുന്നുണ്ട്, നേതാക്കളാണ് അവരോടൊപ്പം പോകുന്നത്. ഇമാതിരിയുള്ള നേതാക്കളെ ഞങ്ങൾക്ക് വേണ്ട. അധികാരമോഹികളായുള്ള നേതാക്കൾ വന്നിട്ട് എന്ത് കാര്യം? കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. തുടർഭരണത്തിന്റെ യഥാർത്ഥ കാരണക്കാർ കോൺഗ്രസുകാരാണ്. രമേശ് ചെന്നിത്തലയെ മാത്രം നിർത്തിയിരുന്നെങ്കിൽ മറ്റൊന്നായേനെ? അതിനിടയിൽ ഉമ്മൻചാണ്ടിയെ കൂടി നിർത്തി, ജനങ്ങൾക്ക് ആശയക്കുഴപ്പമായി. ചോദ്യം: തിരഞ്ഞെടുപ്പിൽ ഇത്രയും തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നോ? മറുപടി: 89 സീറ്റുകൾ കിട്ടേണ്ടതായിരുന്നു, കോൺഗ്രസും CPMഉം ഒത്തുകളിച്ചതിനാലാണ് അത് ഉണ്ടാകാതെ പോയത്. ചോദ്യം: പെട്രോൾ ഡീസൽ വില ദിനംതോറും വർദ്ധിക്കുന്നതിൽ BJPക്ക് ഉത്കണ്ഠയില്ലേ? മറുപടി: GST ആക്കുന്നതിനെ എതിർക്കുന്നത് ആരാണ്? ചോദ്യം: പ്രസിഡന്റ് പദവി മുൾക്കിരീടമാണോ? മറുപടി: തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ താൽക്കാലികമാണ്, ഒരു പദവിയിലിരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് മറ്റല്ല. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി, ശക്തമായി തന്നെ മുന്നോട്ടു പോകും. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം YouTube.